നമസ്കാരം ശ്രീമതി പ്രിയ, SBS മലയാളം റേഡിയോയിലേക്ക് സ്വാഗതം.
നമസ്കാരം
ശ്രീമതി പ്രിയ. ഓരോ ഓണക്കാലം എത്തുമ്പോഴും ഒരുപക്ഷെ സാഹിത്യത്തെ സ്നേഹിക്കുന്ന എല്ലാ മലയാളികളും കാത്തിരിക്കുന്നത് ഓണപ്പതിപ്പുകൾക്ക് വേണ്ടിയാണ്. പ്രമുഖ മാധ്യമങ്ങളെല്ലാം തന്നെ ഓണപ്പതിപ്പുകൾ ഇറങ്ങാറുണ്ട്. അതുപോലെ തന്നെ മറ്റ് നിരവധി ഓണപ്പതിപ്പുകളും വരാറുണ്ട്. അധികം പരീക്ഷണങ്ങൾ നടക്കാത്തൊരു മേഖലയുമാണത്. പക്ഷേ ഇത്തവണ നിങ്ങൾ കുറച്ച് എഴുത്തുകാർ ചേർന്നുകൊണ്ട് വലിയൊരു പരീക്ഷണം ഇക്കാര്യത്തിൽ വരുത്തിയിരിക്കുന്നു. എന്താണ് നിങ്ങൾ പുതുതായി കൊണ്ടുവന്നതെന്ന കാര്യം തന്നെ ആദ്യം ഒന്ന് വിശദീകരിക്കാമോ?
സാധാരണ കഥകൾ നമ്മൾ സ്വന്തമായിട്ട് അക്ഷരങ്ങളിൽ കൂടി വായിച്ച് എടുക്കേണ്ട ഒരു അവസ്ഥ മാത്രമേ ഇപ്പൊ കേരളത്തിലുള്ളൂ. പക്ഷെ അതിലുപരിയായിട്ട് നമ്മൾ കേൾക്കാനുള്ള ഒരു അവസരം, അതും എഴുത്തുകാര് അവനവന്റെ കൃതികൾ അവരുടെ ശബ്ദത്തിൽ വായിച്ചു കേൾപ്പിക്കുക എന്ന് പറയുമ്പോൾ കഥകളോടും ഒരു ഇന്റിമസി കൂടുന്നുണ്ട്, എഴുത്തുകാരനോടും ഇന്റിമസി കൂടുന്നുണ്ട്. ഈ കഥാകൃത്ത് ആരാണ്? ഒരു പക്ഷെ വായനയുമായിട്ട് യാതൊരു പരിചയവും ഇല്ലാത്ത ഒരാളായിരിക്കാം. ഒരു ഫ്രീ ടൈം കിട്ടുമ്പോൾ ഈ കഥ കേൾക്കുകയും ഡൗൺലോഡ് ചെയ്ത് കേൾക്കുകയും ഈ കഥാകൃത്തുക്കളുടെ ശബ്ദവും ഈ കഥാകൃത്തുക്കളുടെ എഴുത്തിന്റെ രീതിയും ഒക്കെ അറിയുമ്പോൾ അവരുടെ ഉള്ളിലൊരു താല്പര്യം ഒരു പക്ഷെ ഉണർന്നേക്കാം. ഇനിയും വായിക്കണം ഈ ആളുകളുടെ കഥകൾ, അല്ലെങ്കിൽ അവരെഴുതുന്നത് തപ്പിപ്പിടിച്ച് വായിക്കണം എന്നൊരു താല്പര്യം ഉണർന്നേക്കാം. അതൊരു വലിയൊരു സ്റ്റെപ്പാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മലയാളികളും മലയാളത്തിൽ നിന്ന് അകന്നകന്ന് പോകുന്നു, അവർക്ക് വായിക്കാൻ സമയമില്ലാതെ ആവുന്നു എന്നൊക്കെ പറയുന്ന ഈ കാലഘട്ടത്തില് നമ്മൾ അവരുടെ പുറകെ നടന്നു ചെന്ന് അവരെ ശബ്ദം കൊണ്ട് മാടി വിളിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്.
അപ്പോൾ ഈ ഒരു ഓണപ്പതിപ്പിൽ എത്ര കഥകളുണ്ട്, അതിന്റെ വിശദാംശങ്ങളൊന്ന് പറഞ്ഞു തരാമോ?
ഓണപ്പതിപ്പില് 6 കഥകളാണുള്ളത്. P.S. മാത്യൂസിന്റെ കഥ, സി ബാലാജി മേനോൻ, പിന്നെ ദാമോദർ രാധാകൃഷ്ണൻ, ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ്, പിന്നെ ഞാൻ, അങ്ങനെ 6 പേരുടെ കഥകളാണ്. പക്ഷെ ഈ 6 കഥകളും ഞങ്ങള് ഓഡിയോ ബുക്സ് എന്ന് പറയുന്ന ആ ഒരു പരീക്ഷണം ആദ്യമായതുകൊണ്ട് തന്നെ ഓഡിയോ ബുക്സിന് വേണ്ടിയിട്ട് എങ്ങനെ എഴുതണം എന്നുള്ളൊരു വലിയ പിടിപാടൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ പ്രധാന രീതികളിൽ നിന്ന് ഒരു ചെറിയ വ്യത്യാസമൊക്കെ വരുത്തിയിട്ട് എഴുതി, കുറച്ചുകൂടി ഡയലോഗ് ഓറിയന്റഡ് ആയിട്ട് ഒക്കെ ആയ കഥകളാണല്ലോ ആളുകളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നിട്ടുള്ളത്. അതിൽ 1-2 കഥകളൊക്കെ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു ആഷിതയുടെയും ശ്രീബാലയുടെയും. പിന്നെ ഒരു വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിറയെ ഓണപ്പതിപ്പുകൾ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് മലയാളത്തിൽ. ഇപ്പൊ ഓരോ പ്രസിദ്ധീകരണത്തിനും പ്രസിദ്ധീകരണങ്ങളുടെ നമ്പർ കൂടി വരികയാണ്. പിന്നെ ഓരോ പ്രസിദ്ധീകരണവും 3-4 പതിപ്പുള്ള ഓണപ്പതിപ്പുകളാണ് ഇപ്പൊ ഇറക്കുന്നത്. ഇപ്പൊ എല്ലാവരും ഇതെന്തോ വഴിപാട് പോലെ വാങ്ങിച്ച് വീട്ടിൽ വെക്കുന്നുണ്ട്. പക്ഷെ എത്ര പേര് ഇത് ഫുള്ളി വായിക്കുന്നുണ്ട് എന്നുള്ളത് സംശയമാണ്. ഒരുപക്ഷെ എഴുത്തുകാർ പോലും കംപ്ലീറ്റ് ആയിട്ടൊരു റീഡിംഗ് ഉണ്ടാവുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഇതിങ്ങനെ വലിയ വലിയ സംരംഭങ്ങൾ വളരെ പെയിൻ എടുത്ത് എഴുതുന്ന കാര്യങ്ങൾ ആരും വായിക്കപ്പെടാതെ പോകുമ്പോ നമ്മള് ഈ ഓണക്കാലത്ത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വളരെ വിചാരിച്ചതിനും അപ്പുറം ഇതിന്റെ റെസ്പോൺസ് ഉണ്ടായിട്ടുണ്ട്.
ബാർബറ ലീക്ക ഞങ്ങൾ നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനാണ്. ആൾ സഖാവാണെങ്കിലും ചന്ദ്രികയടക്കം 4 പത്രം കൊണ്ടുന്നുണ്ട്. ഞാൻ ചെല്ലുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ്റെ മുടി വെട്ടുകയാണ്. തീരാറായപ്പോൾ ചെറുപ്പക്കാരൻ്റെ ആകെ മൊത്തം ടോട്ടൽ കോലം ഒന്ന് നോക്കി അലീക്ക ചോദിക്കുന്നത് കേട്ടു. ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുക, അവക്കറേ നീ അമേരിക്കക്ക് പോവെന്നല്ലേ പറഞ്ഞത്? നിന്റെ ഈ താടിയൊന്ന് എടുത്തൂടെ, അവിടെ പിടിച്ചു വെക്കും ചിലപ്പോൾ. ഇഷ്ടപ്പെടാത്ത മട്ടിൽ അവൻ മൂളി. ഒന്ന് സൈസ് ചെയ്താൽ കാണാൻ നല്ല ചേലും ഉണ്ടാവും. വേണ്ടാന്ന് പറഞ്ഞില്ലേ, ഷാരൂഖ് ഖാന് താടിയുണ്ടായിട്ടാണോ പിടിച്ചു വെച്ചത്?
സാധാരണ ഒരു കഥാകൃത്ത്, പ്രിയ AS എന്നുള്ള ഒരു കഥാകൃത്തിനെ ഒരുപാട് കാലമായി മലയാളികൾക്കറിയാം. പ്രത്യേകിച്ചും കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഒരുപാട് കഥകൾ വളരെ പ്രിയത്തോടുകൂടി തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിനുവേണ്ടി സാധാരണ ഒരു ഓണപ്പതിപ്പിലേക്കോ സാധാരണ ഒരു മാഗസീനിലേക്കോ കഥ എഴുതുന്ന ഒരു ഭാവത്തിൽ അല്ലെങ്കിൽ ആ ഒരു മൂഡിലിരുന്നല്ല ഓഡിയോ പുസ്തകത്തിന് വേണ്ടി കഥ എഴുതുക എന്നുള്ളതാണോ? ഒരു കുറച്ചുകൂടി കേൾവിയിലൂടെ എങ്ങനെ ആൾക്കാരിലേക്ക് എത്തിക്കാം എന്ന ഒരു ചിന്ത കഥാകൃത്തിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു എന്നാണോ വ്യക്തമാക്കുന്നത്?
ഞാൻ ആദ്യമായി പറഞ്ഞല്ലോ, കാരണം ഞങ്ങൾ ഇതൊരു എക്സ്പെരിമെന്റ് ബേസിസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയാണ് ആളുകൾ ഇതിനോട് പ്രതികരിക്കുക എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ സംശയം ഉണ്ടായിരുന്നു. അപ്പൊ ഏത് വഴിക്കാണ് അവരുടെ മനസ്സിലേക്ക് കയറി ചെല്ലേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വലിയൊരു പിടിപാടൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പോലും വളരെ ചെറിയ സമയത്തിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന വളരെ പെട്ടെന്ന് കഥയുടെ ഭാവങ്ങൾ പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരുപാട് സങ്കീർണമാവാത്ത തരത്തിലുള്ള ടെക്നിക്കുകളാണ് എല്ലാവരും തന്നെ കഥയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കുറച്ചുകൂടി ഒന്നോ രണ്ടോ പ്രാവശ്യം കേട്ടാൽ അതിന്റെ അർത്ഥതലങ്ങൾ കുറച്ചുകൂടി ഡെപ്തിലേക്ക് പോകുന്ന ഒന്ന് രണ്ട് കഥകളുണ്ട്, ഇല്ലെന്നല്ല. അത് ഒരുപക്ഷെ കഥയെ സീരിയസ് ആയിട്ട് എടുക്കുന്ന കുറച്ചുപേര് മാത്രമായിരിക്കാം അത് ഒന്ന് രണ്ട് പ്രാവശ്യം കേൾക്കുകയും ഒക്കെ ചെയ്യുക. അല്ലാത്തവർക്കും അത് ഒറ്റ ഹിയറിംഗിൽ തന്നെ അത് മനസ്സിലേക്ക് കയറുന്നു എന്നുള്ളതാണ് ഒരു പ്രധാന പോയിന്റ് ആയിട്ട് എനിക്ക് എടുത്ത് പറയാനുള്ളത്.
ഈ കേൾക്കാമെന്നുള്ളൊരു സങ്കല്പം അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നപ്പോൾ ശ്രീബാല കേമനുമായി ഞാൻ സംസാരിച്ചിരുന്നു, അന്നൊരു അഭിമുഖം ഞങ്ങൾ കൊടുക്കുകയും ചെയ്തിരുന്നു. എങ്കിലും ഇത്രയും കാലത്തൊരു എക്സ്പീരിയൻസ് വന്നിരിക്കുന്നു, ഇപ്പോൾ ഒരു ഓണപ്പതിപ്പ് തന്നെ ഇറക്കിയിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് പിന്നീട് ചില കഥകളൊക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു സംശയമുള്ളത്, ഞാനൊരു കഥ വായിക്കുകയാണെങ്കിൽ, ഒരു പുസ്തകത്തിൽ കഥ വായിക്കുകയാണെങ്കിൽ എൻ്റെ മനസ്സിൽ കുറേയേറെ ചിത്രങ്ങൾ ഉയർന്നു വരാറുണ്ട്. എനിക്കിഷ്ടമുള്ള രീതിയിൽ അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ള കുറേ അനുഭവങ്ങളുടെ വെളിച്ചത്തിലായിരിക്കും ഞാൻ ഓരോ കഥാപാത്രങ്ങൾക്ക് രൂപം നൽകുന്നതും മറ്റും ഒക്കെ ചെയ്യുന്നത്. പക്ഷെ മറിച്ച് കഥാകൃത്ത് അത് വായിച്ചു കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ആ രൂപങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ എനിക്കൊരു പ്രയാസം നേരിട്ടു. അങ്ങനെ ഒരു ഒരു ഡ്രോബാക്ക് ഈ ഒരു രീതിക്കുള്ളതായി തോന്നുന്നില്ലേ?
എനിക്കത് അങ്ങനെ അനുഭവപ്പെട്ടില്ല. ഇത് കേൾക്കുമ്പോൾ പക്ഷേ വേറൊരാൾക്ക് അതിനകത്തേക്ക് ആളുടെ മനസ്സിലുള്ള പിക്ചർ പൊടിഞ്ഞു പോകുന്നുണ്ടോ അതോ ഞങ്ങൾ തരുന്ന പിക്ചർ സ്വീകരിക്കാൻ അവർ നിർബന്ധിതരാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനെ കുറിച്ച് എനിക്കൊരു കൃത്യമായ പിക്ചർ ഇല്ല. പക്ഷെ എനിക്ക് തോന്നണോ അത് കേൾവി കഴിയുമ്പോൾ നമ്മളത് ഈണം മാത്രമല്ലല്ലോ, നമ്മൾ ദൃശ്യങ്ങൾ കാണിക്കുന്നില്ലല്ലോ. അപ്പൊ എപ്പോഴും അരുന്ധതി റോയി പറയാറുണ്ട്, അവരുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് പല പോർണോസ് പോലും സിനിമയാക്കാൻ വന്നിട്ട് അവരത് കൊടുക്കാത്തത് ഓരോ വായനക്കാരന്റെയും മനസ്സിൽ ഈ പുസ്തകം വായിക്കുമ്പോൾ വരുന്ന ഒരു എസ്ത, ഒരു റാഹിയില്, ഒരു ആനി, ഒരു അമ്മു ഒക്കെ ഉണ്ട്. അപ്പൊ ആ ചിത്രങ്ങളെ എനിക്ക് പൊടിച്ചു കളയാൻ ഇഷ്ടമല്ല, ഓരോരുത്തരുടെ മനസ്സിലും ഓരോ സിനിമയായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അവരത് സിനിമയാക്കാൻ കൊടുക്കാതിരിക്കുന്നത് എന്ന് അരുന്ധതി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ ഒരു തലത്തിലേക്ക് ഇത് വരുന്നില്ല എന്ന് തോന്നുന്നു, കാരണം നമ്മൾ വിഷ്വൽസ് അല്ലല്ലോ കൊടുക്കുന്നത്, നമ്മളുടെ വായന കൂടിയുള്ള നമ്മളുടെ ഈണം ആണല്ലോ വരുന്നത്. അതിൽ നിന്നൊരു വായനക്കാരൻ അത് കേട്ട് കഴിയുമ്പോ എനിക്ക് തോന്നുന്നു അതൊന്നുകൂടെ ചിന്തിക്കുമ്പോ അയാളുടെ ഉള്ളിലേക്ക് അയാൾക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള ആ വിഷ്വലൈസേഷൻ നാച്ചുറലി കടന്നു വരും എന്ന് തന്നെയാ തോന്നുന്നത്. അതൊരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ രണ്ടു തരത്തിലുള്ള പിക്ചേഴ്സ് കിട്ടുമായിരിക്കും.
ഓക്കെ, തീർച്ചയായും. എന്തായാലും നേരത്തെ പറയുകയുണ്ടായ എന്റെ ഒരു റെസ്പോൺസിനെ കുറിച്ച്, പ്രതികരണങ്ങളെ കുറിച്ച്, ഇപ്പോൾ ഇത് നിങ്ങൾ റിലീസ് ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾ ആകുന്നുണ്ട്, എങ്ങനെയുണ്ട് ഈ ഓഡിയോ ബുക്കിന്, ഓഡിയോ ഓണപ്പതിപ്പിനുള്ള പ്രതികരണം?
നല്ല റെസ്പോൺസ് ആണ്. അത് ഫ്രീ ആയതുകൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ ആളുകൾ നല്ല, അപ്പൊ ശ്രീബാല പറഞ്ഞത് വിത്തിൻ 2 days ഒരു 3000-ത്തിനടുത്ത് ഡൗൺലോഡ് വന്നു. അവസാനം ഡൗൺലോഡിങ് തന്നെ പ്രശ്നമായി, അത്രയ്ക്ക് ജാം ആവുന്ന രീതിയിൽ വരാൻ തുടങ്ങി. നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നത് ഈ നാട്ടിലുള്ള ആളുകളെക്കാൾ കൂടുതൽ പുറത്തുനിന്നുള്ളവരുടെ റെസ്പോൺസ് ആണ് വളരെ ക്വിക്കായിട്ടും വളരെ ഇലാബറേറ്റ് ആയിട്ടും നമുക്ക് കിട്ടിയത്. അവരുടെ സജഷൻസും റെസ്പോൺസും വളരെ വില പിടിച്ചതായിട്ട് തോന്നി. കാരണം ചിലരൊക്കെ പറഞ്ഞു ഈ കഥ നമ്മള് അവർക്കെന്തോ ഓണത്തിന് നമ്മളൊരു പ്രത്യേക സമ്മാനം കൊടുത്ത പോലെയാണ് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ വേറൊരു കാനഡയിൽ നിന്ന് മറ്റേ ഒരു ലേഡി പറഞ്ഞത് ഞാൻ എന്റെ കഥ കേട്ടിട്ട്, പരിപ്പ് ജീവിതം എന്ന് പറഞ്ഞ കഥ കേട്ടിട്ട്, ഞാൻ ഇന്ന് പരിപ്പ് വയ്ക്കാൻ പോവാണ്, ഇന്നത്തെ എന്റെ കറി പരിപ്പാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നത് പോലത്തെ റെസ്പോൺസ് ആണ് അവര് അവർക്കാണെന്ന് തോന്നുന്നത്. അപ്പൊ വേറൊരു ലേഡി എന്നോട് പറഞ്ഞു ഇനി നാട്ടിൽ വന്നിട്ട് പോകുമ്പോ തെറ്റിക്കാത്തൊരു തഞ്ചാവൂർ വീണ വരെ കൊണ്ടുപോകാൻ ഒരു പക്ഷെ പറ്റിയിട്ട്, പുസ്തകങ്ങളാണ് കൊണ്ടുപോവുക.
എന്തായാലും വളരെയധികം നന്ദി ശ്രീമതി പ്രിയ എ എസ്, ഇത്രയും നേരം ഈ ഒരു പ്രത്യേക ഓണപ്പതിപ്പിനെ കുറിച്ച് ഓസ്ട്രേലിയൻ മലയാളികളോട് സംസാരിച്ചതിനെ.
ഓസ്ട്രേലിയൻ മലയാളികൾക്ക് എന്റെ ഓണം കഴിഞ്ഞു പോയെങ്കിലും എന്റെ ആശംസകൾ, ഇനിയും കഥകളുമായിട്ട് കേൾക്കാം, ഓഡിയോ ബുക്സ് വരും, അത് ഹൃദയത്തിലേക്കുക എന്ന് അഭ്യർത്ഥിക്കുന്നു. സന്തോഷം, നമസ്കാരം.